الحمد لله رب العالمين، صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم عنا ولا تعن علينا، وانصرنا ولا تنصر علينا، وامكر لنا ولا تمكر علينا، واهدنا ويسر الهدى لنا، انصرنا على من بغى علينا. ربنا اجعلنا لك شاكرين لك ذاكرين، لك مخبتين إليك أواهين منيبين. اللهم تقبل توبتنا واغسل حوبتنا وأجب دعوتنا وثبت حجتنا وسدد ألسنتنا واهد قلوبنا واصلل سخيمة صدورنا. أما بعد، سورة المعارج سورة الله سبحانه وتعالى നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മുഅ്മിനുകളുടെ സ്വഭാവമായി പറയുന്നു. ഇല്ലൽ മുസല്ലീന അല്ലദീന ഹും അലാ സലാത്തിഹിം ദായിമൂൻ. അവർ നിസ്കരിക്കുന്നവരാണ്, നിസ്കാരത്തിൽ മുദാവമ സ്ഥിരത ഉള്ളവരാണ്. നിസ്കാരം നിറവേറ്റുന്ന കാര്യത്തിലും അതിൽ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കുന്ന വിഷയത്തിലുമെല്ലാം മുദാവമത്തിന്റെ സ്ഥിരതയുടെ ആളുകളാണ് അവർ. വല്ലദീന ഫീ അംവാലിഹിം ഹഖും മഅലൂമുൻ ലിസ്സാഇലി വൽ മഹ്റൂം. വല്ലദീന അക്കൂട്ടർ ഫീ അംവാലിഹിം, അവരുടെ സമ്പത്തിലുണ്ട്. മാൽ, അതിന്റെ ജംആണ് അംവാൽ. സമ്പത്ത് എന്ന വാക്കിന്റെ, മാൽ എന്ന വാക്കിന്റെ ബഹുവചനമാണ് അംവാൽ. വല്ലദീന ഫീ അംവാലിഹിം, അവരുടെ സമ്പത്തിലുണ്ട്. ഹഖും മഅലൂം, മഅലൂമായ ഒരു ഹഖ്, മഅലൂമായ അഥവാ അറിയപ്പെട്ട ഹഖ്, അവകാശമുണ്ട്, അറിയപ്പെട്ട ഒരു വിഹിതം. അവരുടെ ബാധ്യത എന്നോണം അവർ മാറ്റിവെക്കും. അവരാർക്കാണോ കൊടുക്കുന്നത്, അവരുടെ അവകാശം എന്നോണം ഈ മുഅ്മിനുകൾ മാറ്റിവെക്കും. ആർക്കാണ് മാറ്റിവെക്കുക? ലിസ്സാഇലി വൽ മഹ്റൂം. സാഇലിനും മഹ്റൂമിൻ, സഅല എന്നാൽ ചോദിച്ചു, സാഇൽ ചോദിക്കുന്നവൻ അഥവാ യാചകൻ, സമ്പത്തിന് ചോദിക്കുന്നവൻ, അവനും വൽ മഹ്റൂമും തടയപ്പെട്ടവനും, അഥവാ അവന് ഹുറിമൽമാൻ, അങ്ങനെയുള്ളവനാണ് മഹ്റൂം. അവന് സമ്പത്തിന്റെ വഴികൾ അടക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർക്കും അറിയപ്പെട്ട ഒരു ബാധ്യത, ഒരു അവകാശം ഈ മുഅ്മിനുകൾ, നിസ്കാരം നിലനിർത്തുന്ന മുഅ്മിനുകൾ അവർ ഒരുക്കി വെക്കുന്നതാണ്. ഫി അംവാലിഹിം നസീബുൻ മുഖററു. ഇബ്നു കസീർ പറഞ്ഞു, അവരുടെ സമ്പത്തിലുണ്ട് നസീബുൻ, ഒരു ഓഹരി, മുഖററു, സ്ഥിരമായ ഒരു ഓഹരി, ലി ദവിൽ ഹാജാത്, ആവശ്യക്കാർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, അവന് വേണ്ടി നിസ്കരിക്കുന്നവരെ കുറിച്ച്, അവർ വെറും നിസ്കാരക്കാരല്ല, അങ്ങനെയുള്ള ഇബാദത്ത്, ചെലവില്ലാത്ത ഇബാദത്ത്, നിസ്കരിക്കാൻ ചെലവൊന്നുമില്ലല്ലോ, ചെലവില്ലാത്ത ഇബാദത്തിന്റെ മാത്രം ആളുകളല്ല, മറിച്ച് അവർക്ക് പ്രിയപ്പെട്ട, ഏതൊരു മനുഷ്യനും പ്രിയപ്പെട്ടതാണ് സമ്പത്ത്. അല്ലാഹു സമ്പത്തിനോട് ഹുബ്ബുള്ളവനായിട്ടാണ് മനുഷ്യനെ പഠിച്ചിട്ടുള്ളത്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا. الله سبحانه وتعالى സ്വർണവും വെള്ളിയും അതിന്റെ കൂമ്പാരങ്ങൾ, നല്ല വാഹനങ്ങൾ, നല്ല വീടുകൾ, ഇതെല്ലാം മനുഷ്യന് പ്രിയപ്പെട്ടതാക്കപ്പെട്ടിരിക്കുന്നു, അവൻ അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനുഷ്യന് സമ്പത്തിനോട് പ്രിയമുള്ളവൻ, അങ്ങനെയുള്ള അവർക്ക് ഇഷ്ടമുള്ളത്, അവർ അതിൽ നിന്നൊരു ഉറച്ച ഓഹരി മാറ്റിവെക്കുന്നു സാഇലിനും മഹ്റൂമിനും വേണ്ടി. പറപ്പുമായുള്ള അവരുടെ സില, ബന്ധം, നിസ്കാരം അവർ നിറവേറ്റുന്നവരാണ്. അതോടൊപ്പം റബ്ബിന്റെ പടപ്പുകളോടുള്ള
അവരുടെ ബാധ്യത അവർ മറക്കുന്നില്ല. മറിച്ച് പടപ്പുകളോട് അവർ റഹ്മത്തുള്ളവരാണ്, പടപ്പുകൾക്ക് അവർ നൽകുന്നവരാണ്. അങ്ങനെ ഉള്ളവർക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ സ്വഭാവത്തിന് യോജിച്ച പ്രതിഫലം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരുവൻ തന്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കെ സഹായിക്കുന്നവനാണോ അവന്റെ സഹായത്തിന് അല്ലാഹു ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അല്ലാഹു ഒരടിമയെ സഹായിപ്പിച്ചുകൊണ്ടേയിരിക്കും, അവന്റെ സഹായത്തിന് അല്ലാഹു എത്തുന്നതാണ്. അടിമ തന്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ സഹായിക്കുന്നതാണ്. الصدقه برهان رسول الله صلى الله عليه وسلم പറഞ്ഞു صدقه എന്നത് ബുർഹാന തെളിവാണ്, ഈമാൻ ഉണ്ട് എന്നൊരു വ്യക്തമായ തെളിവാണ് صدقه. കാരണം എന്തിനാണ് മനുഷ്യൻ അവന് പ്രിയപ്പെട്ടത് അവൻ സമ്പാദിച്ചുണ്ടാക്കിയത് അത് മറ്റൊരുവൻ കൊടുക്കുന്നത്? അവന്റെ ഈമാനിനുള്ള തെളിവാണ്, അല്ലാഹുവിന്റെ അജ്ർ അവന്റെ മഹത്തായ പ്രതിഫലം പ്രതീക്ഷിക്കുന്നവരാണ് അങ്ങനെ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസദഖതു ബുർഹാനുൻ, സദഖ എന്നത് ബുർഹാൻ തെളിവാണ്, കൊടുക്കുന്നവന്റെ ഈമാനിനുള്ള തെളിവാണ്. ഈ മുഅ്മിനുകൾ അവർ പടപ്പുകളെ അല്ലാഹുവിന്റെ പടപ്പുകളെ മറക്കാത്തവരാണ്, അവർ അവരുടെ സഹജീവികളോട് റഹ്മത്ത് കാണിക്കുന്നവരാണ്, അവർക്ക് നൽകുന്നവരാണ്. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം, അവരുടെ സമ്പത്തിലുണ്ട് മഅലൂമായ ഒരു ഹഖ്, അഥവാ അറിയപ്പെട്ട സ്ഥിരമായ ഒരു ഓഹരിയുണ്ട്. ലിസ്സാഇൽ ചോദിച്ചു വരുന്നവന്, വൽ മഹ്റൂം തടയപ്പെട്ടവൻ. അല്ലാഹു തന്നെ പറഞ്ഞു വഅമ്മസ്സാഇല ഫല തൻഹ, വഅമ്മസ്സാഇല ഫല തൻഹ, സാഇലന നീ ല തൻഹ, അവനെ നീ വിരട്ടരുത്, ചോദിച്ചു വരുന്നവനെ നീ വിരട്ടരുത് എന്നാണ്. ചോദിച്ചു വന്നയാൾക്ക് കൊടുക്കണമെന്ന് യാചന പ്രോത്സാഹിപ്പിക്കാത്ത രൂപത്തിൽ. അതെങ്ങനെയാണ്? ചില ആളുകളുണ്ടാവും, നല്ല ആരോഗ്യമുണ്ടാവും, ഒരു കേടുപാടും ഉണ്ടാവില്ല, വെറുതെ ഇറങ്ങി ജീവിക്കുന്ന ആളുകൾ. കാരണം ചോദ്യം എന്നെങ്ങനെയാണ്? ചോദ്യത്തിന്റെ വാതിൽ തുറന്നവന് അല്ലാഹു യാചന, അല്ലാഹു ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നു. പിന്നെ അവൻ അതിലാവും, എത്ര കിട്ടിയാലും അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ എത്രയോ യാചകരെ നമ്മൾ കേട്ടിട്ടില്ലേ, എത്രയോ യാചകർ കേട്ടിട്ടുണ്ട്. വലിയ നമുക്കൊന്നും ഇല്ലാത്ത ബാങ്ക് ബാലൻസ് ഉണ്ടാവും, ഇതൊക്കെ ഇറങ്ങുണ്ടാക്കിയതാണ്, എന്നാൽ മരിക്കോടെ ഈ അരപ്പ് നിർത്തില്ലല്ലോ ഇറങ്ങുകൊണ്ടേ. കാരണം അത് ഒരു ബല ആണ്, ഒരു പരീക്ഷണമാണ്, ദൈവം പൊട്ടു പിന്നെ ചോദ്യമാണ്, ചോദിച്ചുകൊണ്ടേ ഇരിക്കില്ല. അല്ലാഹു നമുക്ക് ആഗ്രഹിച്ചില്ല. അപ്പൊ ആ വൃത്തികെട്ട സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും തകസ്സുറിന് വേണ്ടി ചോദിച്ചാൽ, തകസ്സുർ എന്നാണ് തകസ്സുർ, ഉള്ളത് കുറെ ഉണ്ട്, പിന്നെയും കൂട്ടാൻ വേണ്ടിയുള്ള ചോദ്യമാണ്, സമ്പാദ്യം കുറെ ഉണ്ട്, അത് വീണ്ടും കൊണ്ടു, അത് അതിനുവേണ്ടി ചോദിച്ചാൽ ഖിയാമത്ത് നാളിൽ മുഖത്ത് മാംസമില്ലാത്തവനായി അവൻ പരലോകത്ത് ഖിയാമത്ത് നാളിൽ വരുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അത് പാടില്ലാത്ത ആ ചോദ്യം, ഒരു ആരോഗ്യത്തിന് യാതൊരു കേടുപാടില്ലാത്ത ആള്, പണി വെട്ടി ജീവിക്കാൻ പറ്റിയ ആള്, അങ്ങനെയുള്ള ആളുകൾ ചോദിച്ചു വന്നാൽ അവനെ പറഞ്ഞേക്കാം പണി വെട്ടി ജീവിക്കാം, സുഹൃത്തെ ഇങ്ങനെ എറിഞ്ഞ് ജീവിക്കല്ലേ എന്ന് പറഞ്ഞേക്കാം. അങ്ങനെയുള്ളവർക്ക് കൊടുത്തിട്ട് എന്ത് പ്രോത്സാഹിപ്പിക്കരുത്, യാചന പ്രോത്സാഹിപ്പിക്കരുത്. അതല്ല, എന്തെങ്കിലും കേടുപാടുള്ള ആളുകളായിരിക്കും, ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു വരുന്ന ആളുകളായിരിക്കും, വലിയ ബുദ്ധിമുട്ട് എന്തെങ്കിലും പറഞ്ഞു വരുന്ന ആൾക്കാരുടെ പണിയെടുത്താലും നടക്കാത്ത രൂപത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ, വലിയ രോഗങ്ങൾ, അടുത്തുള്ള ആളുകളുടെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ പെൺകുട്ടികളുടെ വിവാഹം വലിയ ചെലവുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ. അങ്ങനെ ഉള്ള ആവശ്യങ്ങൾ അതൊക്കെ പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ചൂഴ്ന്ന് അന്വേഷിക്കാൻ കഴിയില്ലല്ലോ. കൊടുത്തേക്കുക, അല്ലെങ്കിൽ ജോലി എടുക്കാൻ കഴിയാത്ത ആളായിരിക്കും, ആരോഗ്യമില്ലാത്ത ആളായിരിക്കും, അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുത്തേക്കുക, സാഹിലാണ് അവരെ വിരട്ടരുത്. ഒന്നുമില്ല, ഒന്നുമില്ല, വാഹനം നമുക്ക് തോന്നുന്ന എന്താണ്, വെറുതെ എടുക്കാമെന്നാണ്, നല്ല ആരോഗ്യമുള്ള ആളാണ്, അങ്ങനെയുള്ള ആളുകൾ ഉപദേശിച്ച് പണിയെടുത്ത് ജീവിക്കുക. വേദന പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ അവർക്ക് കൊടുക്കാതിരിക്കുക. എന്നാൽ നമ്മുടെ സ്വഭാവം എപ്പോഴും സഖാ ആയിരിക്കണം, അഥവാ കൊടുക്കലായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. അവിടുന്ന് ധാരാളമായി അവിടുത്തെ കയ്യിലുള്ള തീർന്നു പോകുവോളം കൊടുക്കാറുണ്ടായിരുന്നു. സ്വല്ലല്ലാഹു വസല്ലമ ബർകാതുഹു അലൈഹി ലിസ്സായിലി വൽ മഹ്റൂം, മഹ്റൂമിന് കൊടുക്കുന്ന ആളുകളാണ്. മഹ്റൂം എന്ന് പറഞ്ഞാൽ അല്ലദീ ഹുരിമ, അവന് തടയപ്പെട്ടിരിക്കുന്നു സമ്പത്ത്, അവന് സമ്പത്ത് തടയപ്പെട്ടിരിക്കുന്നു, അവന് സമ്പത്തില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടതാണ്. ലിസ്സായിലി വൽ മഹ്റൂം, സമ്പത്ത് കിട്ടാനുള്ള മാർഗങ്ങൾ അവർക്ക് തടയപ്പെട്ടിരിക്കുന്നു. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മുഅ്മിനുകളെ കുറിച്ച് പറയുന്നു, വല്ലദീന യുസദ്ദിഖൂൻ, അവർ സത്യപ്പെടുത്തുന്നവരാണ്. വല്ലദീന യുസദ്ദിഖൂൻ, അവർ സത്യപ്പെടുത്തുന്നവരാണ്. ബിയൗമിദ്ദീൻ, യൗമുദ്ദീനിൽ, യൗമുദ്ദീനിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അവർ. അതുകൊണ്ടാണ് അവരിത് കൊടുക്കുന്നത്. والذين يصدقون بيوم الدين أن يوقنون بالمعاد والحساب والجزاء. തിരിച്ചു പോകേണ്ടി വരും റബ്ബിന്റെ അരികിലേക്ക്. അവൻ കണക്ക് നോക്കുന്നവനാണ്, അവൻ ജജ പ്രതിഫലം നൽകുന്നവനാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. فهم يعملون عملا يرجو الثواب ويخاف العقاب. അവർ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചും അവന്റെ ശിക്ഷ ഭയപ്പെട്ടു. കാരണം ശിക്ഷയിൽ നിന്ന്, അള്ളാഹുവിന്റെ ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സദഖ പോലെ ഒരു അമലില്ല എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി ശബ്റത്തി, നരകത്തെ നീ കാത്തുകൊള്ളുക, അതിൽ നിന്ന് നീ നിന്റെ തടിയെ രക്ഷിച്ചുകൊള്ളുക. വലൗ ബിശിഖ്ഖി ശബ്റത്തി, ഒരു കാരൊക്കെ രക്ഷകളുമുണ്ടെങ്കിൽ. സദഖ കൊടുത്ത അരാബിൽ നിന്ന് രക്ഷപ്പെട്ടവന്റെ ഉദാഹരണം ആരെ പോലെയാണ്? ഒരാളെ കയ്യും കാലും ഒക്കെ വന്ദിച്ചിരിക്കും, എന്നിട്ട് അയാളെ തല പൊട്ടാൻ വേണ്ടി കൊണ്ടുപോകുക. ആ സമയത്ത് അയാൾ പറഞ്ഞു, എന്താണ് വേണ്ടത്? തരാം, എന്നെ രക്ഷപ്പെടുത്തി, എന്നെ ഒഴിവാക്കി. അയാൾ പൈസ കൊടുത്തിട്ട് അയാളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. ഇതേപോലെയാണ് സദഖ കൊടുക്കുന്നത്. ദുനിയാവിൽ ഉള്ള ബല പരീക്ഷണങ്ങൾ തടുക്കുന്നതാണ് സദഖ. ബല സദഖ ബലായിനെ തടയുന്നു, പരീക്ഷണത്തെ തടയുന്നു. സദഖ പരീക്ഷണം, ഇത് രണ്ടും മത്സരത്തിലാണ്. നമ്മൾ സദഖ നേരത്തെ കൊടുത്താൽ വേഗം അതിൽ വേഗത കാണിച്ചാൽ അതുകൊണ്ട് ബല തടയപ്പെടും, ഒന്നേ എത്തുള്ളൂ, രണ്ടും ഒരുമിച്ച് എത്തുകയില്ല എന്നാണ്. ബലാഇനെ തടയണോ പരീക്ഷണത്തെ തടയണോ, ദുനിയാവിൽ തന്നെ സദഖ കൊടുത്തുള്ളൂ. ഇത് അള്ളാഹുവിന്റെ ഖദറിനെ അവന്റെ ഖദർ കൊണ്ട് തടയല, അള്ളാഹുവിന്റെ ഖദറിനെ തടയലല്ല ദുനിയാ, അള്ളാഹുവിന്റെ ഖദറിനെ അവന്റെ ഖദർ കൊണ്ട് തടയല. എന്ത്? സദഖ കൊടുത്ത് ബലാഇനെ നിന്ന് രക്ഷപ്പെടുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽവാബുൽ ഖയ്യിം വറാഫിഉൽ കലിമ ത്വയ്യിബ് എന്ന കിതാബിൽ പറഞ്ഞു, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. കാഫിറിന് പോലും ദുനിയാവിൽ അവന് വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾ, ദുനിയാവിലുണ്ടാകുന്ന പ്രയാസങ്ങൾ തടയപ്പെടും. എന്ത് മുഖേന? സദഖ മുഖേന. അതുപോലെ തന്നെയാണ് അതിന്റെ അസർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖയെ കുറിച്ച് ബഖീലിന്റെയും മുത്തസദ്ദിഖിന്റെയും ഉദാഹരണം പഠിപ്പിച്ചത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. ബഖീലിന്റെയും മുത്തസദ്ദിഖിന്റെയും ഉദാഹരണം ബഖീൽ മിശ്കൻ, മുത്തസദ്ദിഖ് സദഖ ധാരാളമായി കൊടുക്കുന്നു. രണ്ടുപേരുടെ ഉദാഹരണം ഒരാളെ പോലെയാണ്. അയാൾക്ക് അയാളുടെ ശരീരത്തിൽ ഒരു ജുബ്ബത്തുണ്ട്, ജുബ്ബയുണ്ട്, മിൻ ഹദീദ്, ഇരുമ്പിന്റെ ഒരു ജുബ്ബയാണ്. എവിടെ തൊട്ടാണുള്ളത്? കഴുത്തു തൊട്ട് മാറുവരെയാണ് അതുള്ളത്. കൈകൾ ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു, സദഖ കൊടുക്കുന്നവൻ, പിശുക്കില്ലാത്തവൻ, ഓരോ സദഖയും കൊടുക്കുന്നതിനെ അവന്റെ കുപ്പായം അത് വിശാലമായി വിശാലമായി വരും. അവന്റെ കൈകൾ നീളുന്നു, കാലുകൾ താഴേക്ക് നീണ്ടുപോകുന്നു, ആ വസ്ത്രം എത്രത്തോളം അത് നീണ്ടുകൊണ്ട് പോയി അവന്റെ വിരലുകൾ പോലും മറക്കുന്നു, കാൽവിരലുകൾ പോലും മറക്കുന്നു. അവനൊരു മരുഭൂമിയിലൂടെ നടന്നു പോയാൽ നടന്നതിന്റെ ആസാ കാലടിപ്പാടുണ്ടാവില്ല, അത് കാണൂല. എന്താ കാരണം? ഈ വസ്ത്രം താഴേക്ക് നിര്യാണിക്ക് താഴേക്ക് പോയ കാലിനടിയിലേക്ക് പോയാൽ ഉണ്ടാവും, അത് വലിച്ചഴിച്ച് ഇവന്റെ ആസറുകൾ നടന്നുപോയ ആസറുകൾ മായച്ചു കളയും. വിരലുകൾ പോലും മറക്കുന്ന രൂപത്തിൽ അത് വിശാലമാകും. കൈകളൊക്കെ ഇഷ്ടമുള്ളിടത്തേക്ക് ചലിപ്പിക്കാൻ കഴിയും. മുത്തസദ്ദിഖ് ബഖീലിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ എവിടെ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ ഉള്ളിലുള്ള പിശുക്ക് അവൻ തടയും. അവൻ അത് വിശാലമാക്കാൻ ശ്രമിക്കും, അതിങ്ങനെ പിടിച്ച് വലുതാക്കാൻ ശ്രമിക്കും, പക്ഷെ അത് വലുതാവുകയില്ല, കുടുങ്ങി പോകും. സുബ്ഹാനല്ലാഹ്, വളരെ മഹത്തായ ഒരു ഉദാഹരണമാണ്. സദഖ അത് പാപങ്ങളെ മായ്ച്ചു കളയും, തെറ്റുകളും മൂടി വെക്കും. അല്ലാഹു നമ്മുടെ പാപങ്ങൾ ജനങ്ങൾക്കിടയിൽ അല്ലാഹു മറച്ചു കളയും, അല്ലാഹു സുബ്ഹാനഹു വതആല അത് മറച്ചു കളയും. ആളുകൾക്ക് മുത്തസദ്ദിഖിന് സദഖ കൊടുക്കുന്നവന് ഇഷ്ടമില്ല, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്, ആളുകൾക്ക് വേണ്ടിയല്ല. പക്ഷെ ആളുകൾക്ക് മുത്തസദ്ദിഖിന് ഇഷ്ടമായി. ബഖീലിനെ ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, സ്വന്തം മക്കൾക്ക് പോലും വെറുപ്പായിരിക്കും, സ്വന്തം മക്കൾക്ക് പോലും അവനോട് വെറുപ്പായിരിക്കും. പിശിക്കണം, അറുപിച്ച് ഒരാൾക്ക് ഇഷ്ടപ്പെടുകയും. മുത്തസദ്ദിഖിനെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞു, പല തെറ്റുകളും അയാൾക്കുണ്ടെങ്കിലും ശരി, ജനങ്ങൾ എന്ത് ചെയ്യും, അത് മൂടി വെക്കും. ജനങ്ങൾക്ക് അവരുടെ തെറ്റുകൾ അറിയാമെങ്കിലും ശരി, അവനെ കുറിച്ച് പറയുമ്പോൾ, അവനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം വരാറുണ്ട് അവന്റെ നന്മയാണ്. ഞാൻ എത്ര എത്ര ആളുകൾ നിങ്ങൾ ചിന്തിച്ചു, എത്ര എത്ര ആളുകൾ നന്നായിട്ട് കൊടുക്കും കേട്ടോ എന്ന് അയാളെ കുറിച്ച് ആളുകൾ പറയും. ആളുകളെ മനസ്സിൽ എന്തൊക്കെ എതിർക്കുന്നുണ്ടെങ്കിലും ഒരു ഹുപ്പ് അയാളോട് ഉണ്ടാവും. അതെന്തില്ലാത്തതാണ്? സദഖയില്ലാത്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഭംഗിയുള്ള ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവെങ്കിലും തൃപ്തി നേടി കൊടുക്കുന്ന കാര്യമാണ് സദഖ എന്നത്. ഒക്കൊക്കെ ഒരുപാട് അനുഭവമുള്ള കാര്യമാണ് ആളുകളെ കുറിച്ച് നമ്മളങ്ങനെ നമ്മൾ തന്നെ പറയുന്നത്. നമ്മൾ തന്നെ എന്തൊക്കെ എതിർപ്പുള്ള ആളാണെങ്കിലും ശരി, ആളുടെ തസദ്ദുഖ് അത് നമ്മുടെ കൽബിലേക്ക് ആദ്യം വരും. തെറ്റുകൾ അയാളെ കുറിച്ച് നമുക്കൊരു രൂക്ഷ സ്വഭാവം നമുക്ക് തോന്നുകയാണ്. എത്ര അടുപ്പുള്ള ആളാണെങ്കിലും ശരി, എത്ര അടുപ്പമുള്ള ആളാണെങ്കിലും ശരി, പിശുക്ക് പൊതുവെ നല്ല മനുഷ്യർ അത് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ആരാണ് മനസ്സിന്റെ ശുഹിൽ നിന്ന് രക്ഷപ്പെട്ടത്? അവനാണ് വിജയിച്ചിട്ടുള്ളത്, മനസ്സിന്റെ പിശുക്ക്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം ആ കിതാബിൽ തന്നെ ചില സഹാബിമാർ അല്ലാഹു മഖിനി ശുഹനഫ്സി എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നതായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നഫ്സിന്റെ ശുഹിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ. കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ആ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് വിജയി എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഖൗം, ഒരു ഗോത്രം വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ നീ നേതാവ് ഇന്നാണ് ഫുലാൻ. നല്ല മനുഷ്യനാണ്, പക്ഷെ ഒരു കുഴപ്പം, ആള് പിശുക്കണം, ബഖീലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുദാഇൻ അദ്വാ മിനശ്ശുഹ്, പിശുക്കിനേക്കാളും കടുത്ത രോഗം വേറെ ഉണ്ട്. ബൽ അമീറുക്കും ഫുലാൻ, നിങ്ങൾ അമീർ അയാളല്ല, വേറെ ആളാണ്, അയാളല്ല വേറെ ആളാണ് നിങ്ങളുടെ അമീർ എന്ന് പറഞ്ഞു. കാരണം അത് ഒരു ഒരാൾക്ക് യോജിച്ച, നല്ല ആൾക്ക് യോജിച്ച, പ്രത്യേകിച്ച് ഒരു അമീറിന് തീരെ യോജിച്ച സ്വഭാവമല്ല ബുഹൽ പോലുള്ള സ്വഭാവം പിശുക്കുക. മനുഷ്യ മുഅ്മിനുകൾ അവർ കറം ജൂദ് സദഖ അത് അവരുടെ സ്വഭാവമാണ്. والذين اذا انفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. الله മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞവർ ചെലവഴിച്ചാൽ അവർ ദൂർത്തടിക്കുകയില്ല, അവർ പിശുക്കുകയില്ല. كان بين ذلك قواما, അവർ അതിന് രണ്ടിനുമിടയിൽ നിലകൊള്ളുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനുകളെ കുറിച്ച് ഇതാ ഈ സൂറത്തിൽ പറയുന്നു, والذين يصدقون بيوم الدين, ഖിയാമത്ത് നാളിനെ കുറിച്ച് ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. والذين هم من عذاب ربهم مشفقون, والذين هم أبر من عذاب ربهم أبر رب عذاب كرت مشفقون കിടിലമുള്ളവരാണ്, പേടിയുള്ളവരാണ്, അതിനെക്കുറിച്ച് ശഫഖത്തുള്ളവരാണ്, അവർ പേടിക്കുന്നവരാണ്. അവരുടെ റബ്ബിന്റെ അദാബ് ഗൈറു മഅ്മൂൻ, മഅ്മൂൻ അല്ല, മഅ്മൂൻ എന്നാൽ പേടിക്കേണ്ടതില്ലാത്ത, അമ്നുള്ള കാര്യം, പേടിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു കാര്യമല്ല അല്ലാഹുവിന്റെ അദാബ്, മറിച്ച് അത് പേടിക്കേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത് പേടിക്കുന്നവരാണ് ഈ മുഅ്മിനുകൾ, പേടിച്ചുകൊണ്ട് അവർ കൊടുക്കുന്നവരാണ്. മുശ്ഫിഖൂൻ എന്നാൽ ഖായിഫൂന വജിലൂൻ, പേടിയും അതുപോലെ അവരുടെ കൽബുകൾ കിടിലുകൊള്ളുകയും ചെയ്യുന്ന ആളുകളാണവ. ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ ഐ ലാ യഅ്മനുഹു അഹദു മിമ്മൻ അഖല അനില്ലാഹി അംറ, അല്ലാഹുവിന്റെ അംർ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളും അല്ലാഹുവിന്റെ അദാബിനെ പേടിക്കുകയില്ല. ഇല്ലാ ബി അമാനി മിൻ അല്ലാഹി തബാറക വതആല, അല്ലാഹു നമുക്ക് നിർഭയത്വം തന്നാലല്ല, അതാബ് പേടിക്കണ്ട എന്ന് അല്ലാഹു പറഞ്ഞാലല്ലാതെ നമുക്ക് പേടിക്കാൻ ഇരിക്കാൻ കഴിയില്ല. മുഅ്മിനുകൾക്ക് അല്ലാഹു അവരുടെ മരണത്തോടെ പറയും, അല്ലാഹു അമാൻ കൊടുക്കും, ഇനി പേടിക്കേണ്ടതില്ല. അല്ല തഹാബു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഇനി ദുഃഖിക്കേണ്ടതില്ല എന്ന് അവന്റെ മലായിക്കത്തിന്റെ സന്തോഷ വാർത്ത കിട്ടിയാലല്ലാതെ ഒരു മുഅ്മിനിന് അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് നിർഭയനായിരിക്കാൻ സാധിക്കുകയില്ല. ഇനി നോക്കൂ, മുഅ്മിനുകളുടെ വളരെ മഹത്തായ ഒരു സ്വഭാവം അല്ലാഹു എടുത്തു പറയുന്നു. والذين هم لفروجهم حافظون الا على ازواجهم او ما ملكت ايمانهم فانهم غير ملومين فمن ابتغى وراء ذلك فاولئك هم العادون والذين هم اور لفروجهم حافظون اور فرجകളെ ഹിഫ്ളു ചെയ്യുന്നവരാണ്. ഫുറൂജ് എന്നത് ഗുഹ്യാവരങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. ഹാഫിദൂൻ, സൂക്ഷിക്കുന്നവരാണ്. അവരുടെ ഭാര്യമാരോട് ഒഴികെ, അവരുടെ ഇണകളോട് ഒഴികെ, ഔ മാമലക്കത്ത് അയ്മാനവും, അല്ലെങ്കിൽ മാമലക്കത്ത് എന്താണ് ഉടമ്പടുത്തിയത്, അയ്മാനവും അവരുടെ വലങ്കൈകൾ അവരോടൊഴികെ, അഥവാ അടിമസ്ത്രീകളാണ് ഉദ്ദേശം. അപ്പോൾ അവരോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, അങ്ങനെ അവർ ചെയ്യുന്നത് കൊണ്ട് ഗൈറു മലൂമീൻ, അവർ മലൂമുകളല്ല. മലൂം എന്നാൽ ലൗമത്തിന് വിധേയരാകുന്നവർ, ആക്ഷേപാർഹർ. അപ്പോൾ അവർ ആക്ഷേപത്തിന് അർഹരല്ല. ഫമനിബ്തഗ, എന്നാൽ ആരാണോ തേടിപ്പോയത്, ആഗ്രഹിച്ചത്, വറാ അദാലിക, അതിനു പുറമേ ഉള്ളു, അഥവാ അസ്വാജ് മിൽക്കുൽ യമീൻ, ഭാര്യമാർ അടിമ സ്ത്രീകൾ, ഇതല്ലാത്തത് അല്ലാത്ത മറ്റു വല്ല വഴിയും തേടിപ്പോകുന്നത് ആരാണോ, അവർ തന്നെയാകുന്നു അല്ലാഹു അതിരുവിട്ട ആളുകൾ. അവർ തന്നെയാണ് അതിരുവിട്ടിട്ടുള്ള ആളുകൾ. ഇവിടെ ഹിഫ്ളുൽ ഫുറൂജ്, ഗുഹ്യാവയവങ്ങൾ സംരക്ഷിക്കുക എന്ന വളരെ മഹത്തായ, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും കടുത്ത തെറ്റേതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്, നീ അല്ലാഹുവിനെ ഒരു നിദ്ദിനം ഉണ്ടാക്കണം, അവനാണ് നിന്നെ പടച്ചത് എന്നിരിക്കെ. ഇതൊരു ശിർക്കിന്റെ അങ്ങേയറ്റത്തെ ഒരു കാര്യമാണ് റസൂലിനെ പഠിപ്പിച്ചത്. വെറും ശിർക്കല്ല, നീ അല്ലാഹുവിനെ ഒരു ശമനെ ഉണ്ടാക്കലാണ്. ഇബാദത്ത് അല്ലാഹു കൊടുക്കുന്നുണ്ട്, ഇബാദത്ത് മറ്റൊരുത്തിന് കൊടുത്താൽ അത് അള്ളാഹു ശമനം ഉണ്ടാക്കലായി, നിദ്ദിനം ഉണ്ടാക്കലായി. പക്ഷേ ശിർക്ക് ചെയ്യുക എന്ന് പറയാതെ ശിർക്കിൽ ഏറ്റവും കടുത്ത ഇനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വീണ്ടും ചോദിച്ചു, പിന്നെ ഏതാണ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊലപാതകമാണ് പറഞ്ഞത്, പക്ഷെ കൊലപാതകത്തിൽ ഏറ്റവും കടുത്ത ഇനമാണ് പറഞ്ഞത്. നിന്റെ കുട്ടിയെ നീ കൊല്ലനാണ്, നിന്റെ കൂടെ തിന്നുമെന്ന് പേടിച്ചിട്ട് റിസ്ക് പിന്നെ പോറ്റാൻ കഴിയില്ലെന്ന് പേടിച്ച് കുട്ടിയെ കൊല്ലുക. കടുത്ത കൊലപാതകങ്ങളിൽ കടുത്ത കൊലപാതകമാണ്, വെറും കൊലപാതകമല്ല. വീണ്ടും ചോദിച്ചു, പിന്നെ ഏതാ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചാരമാണ് പറഞ്ഞത്, വെറും വ്യഭിചാരമല്ല, വ്യഭിചാരത്തിൽ കടുത്തത്. നീ നിന്റെ അയൽവാസിയുടെ ഹലീൽ, ഹലീൽ എന്നാൽ അവന് ഹലാലായ പെണ്ണ്, അവന്റെ ഭാര്യ, അവളുമായി വിഭജിക്കാം. സാധാരണ വ്യഭിചാരം പോലെയല്ല, എല്ലാ വ്യഭിചാരവും ഒന്നാണ്, എല്ലാ കൊലപാതകവും ഒരുപോലെയല്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു അത് വളരെ കടുത്ത തെറ്റാണ്. കാരണം ഇവനോടൊരു വിശ്വാസം ഉണ്ടാവും അയൽവാസികൾ, മറ്റാരെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവുമ്പോ അയൽവാസികൾ അവിടെ ഉണ്ടല്ലോ, അവർ സംരക്ഷിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ, എന്ന് വിചാരിക്കുന്നവനാണ് അയൽവാസി. അപ്പൊ അയൽവാസിയോടുള്ള ബാധ്യത അത് അവൻ അതിലും ഉള്ള ചതി കൂടി അതിൽ പെട്ടു. അപ്പൊ ജിന എന്നത് സുബ്ഹാനല്ലാഹ് വളരെ മോശമായ കുടുംബ വ്യവസ്ഥയും സാമൂഹിക വ്യവസ്ഥയും ഒക്കെ നശിപ്പിക്കുന്ന വളരെ മോശമായ തെറ്റാണ്. ഇന്ന് അതിലേക്ക് മുസ്ലിമീങ്ങളെ മാടി മാടി വിളിക്കുന്ന, അതിൽ മുഴുകിയിട്ടുള്ള ജനങ്ങളാണ് ഇനി നമുക്ക് ചുറ്റുമുള്ളത്. നഅ്ഊദുബില്ല. അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തഖറബു സിനാ إنه كان فاحشة وساء سبيلا ولا تقربوا من الأدتروغ الزنا بجارته الأدتروغ إنه كان فاحشة فاحشة نورنا المركب بطريق نعتتنا لكنا وساء سبيلا على رموش ما يماركم الله وذين دلاء وادر قلوم إسلام الأولى عرشو قلوم കടുത്ത ശിക്ഷ ഈ ലോകത്തും അല്ലാഹു അതിനെ ഏർപ്പെടുത്തി. വളരെ കടുത്ത ശിക്ഷയാണ്, ശിക്ഷകളിൽ ഏറ്റവും കടുത്ത ശിക്ഷയാണ് വിചാരിച്ചിട്ടുള്ളത്. വിവാഹിതനല്ലെ, അവന് 100 അടി അടിക്കും, നാട് കടത്തും 1 വർഷത്തെ. വിവാഹിതൻ പറഞ്ഞാൽ ഒരു ഭാര്യ നിലവിലുണ്ടാണോ എന്നതിനില്ല, ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിവാഹിതനായാൽ മതി. മനസ്സിലായോ? വിവാഹിതൻ പറഞ്ഞാൽ ഭാര്യ നിലവിലുള്ളവൻ എന്നല്ല എന്റെ അർത്ഥം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിവാഹിതനായിട്ടുണ്ടോ, അപ്പൊ അവന് ഈ ശിക്ഷയല്ല, അവിവാഹിതന്റെ ശിക്ഷയാണ് പറഞ്ഞത്. അവിവാഹിതനാണെങ്കിൽ 100 അടിയും നാട് കടത്തും. വിവാഹിതനാണോ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കാലത്തവൻ അവൻ ലൈംഗിക വികാരം അവൻ തീർത്തിട്ടുണ്ട്, അവന് ഭാര്യ ഉണ്ടായിരുന്നു എങ്കിൽ അവന്റെ ശിക്ഷ എന്താണ്? എറിഞ്ഞു കൊല്ലണം ആണിനെയും പെണ്ണിനെയും. എങ്ങനെ എറിഞ്ഞു കൊല്ലണം അറിയോ? വലിയ കല്ലെടുത്തെറിയാൻ പാടില്ല, വളരെ വലുതും എടുത്തിട്ടെറിയത്, കാരണം അന്നേരം ഒറ്റടിക്ക് മരിച്ചു. വലിയ പാറെടുത്തിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ തലക്കോ അല്ലെങ്കിൽ വേറെ എവിടെ തട്ടി ഒറ്റടിക്ക് മരിച്ചു അങ്ങനെ അറിയാൻ പാടില്ല. വളരെ ചെറുതും പറ്റൂല, കോടി ചേച്ചില്ല, രണ്ടിനും നടുവിലുള്ള എന്തിനാ? സുബ്ഹാനല്ലാഹ്. അതാണ് അവൻ അതിന്റെ വേദന അനുഭവിച്ചു. എന്തുകൊണ്ടാണത്? കാരണം ഒരു മനുഷ്യന്റെ മനി ലൈംഗിക വികാരം പൂർത്തിയാക്കുന്ന സമയത്ത് അവന്റെ ശരീരം മുഴുവൻ സുഖം അനുഭവിക്കുന്നുണ്ട് എന്നാണ്. ലൈംഗിക അവയവം മാത്രമല്ല, മരിച്ചവന്റെ ശരീരം ഒന്നാകെ ലൈംഗിക സുഖം അനുഭവിക്കുന്നു എന്നാണ്. അത് വളരെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അര ദുനിയാവിൽ തന്നെ അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും കടുത്ത ശിക്ഷ നൽകപ്പെടും. ഒക്കെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര വെറുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഗ്രഹണമസ്കാരം നിസ്കരിച്ച് പറഞ്ഞ ഖുത്ബയിൽ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുവിനെ പോലെ ഗൈറത്തുള്ള ഒരാളുമില്ല, അയ്യസ്നി അബ്ദുഹു ഔ തസ്നി അമതുഹു, അവന്റെ ഒരു അടിമ വ്യഭിചരിക്കുമ്പോൾ അല്ലെങ്കിൽ അവന്റെ ഒരു അടിയ പെണ്ണ് വ്യഭിചരിക്കുമ്പോൾ ഗൈറത്തുണ്ടാകുന്ന റബ്ബിനെ പോലെ ഗൈറത്തുള്ള ഒരുവനുമില്ല. എന്താണ് ഗൈറത്ത്? നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു പെണ്ണ് ഓനെ ഉള്ള പിന്നാലെ ഒരു ഒരുത്തം നടത്തുന്നു പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ഗൈറത്തുണ്ടല്ലോ, രോഷം. അങ്ങനെ രോഷമില്ലെങ്കിൽ പിന്നെ മനുഷ്യനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള രോഷം ഒരാൾക്കില്ലെങ്കിൽ അവന് മനുഷ്യന്റെ കൂട്ടത്തിൽ കിട്ടാൻ പറ്റില്ല, പിന്നല്ല മുസ്ലിമിന്റെ കൂട്ടത്തിൽ. സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കളിൽ അങ്ങനെ ഒരു നടക്കുമ്പോ അത് തന്നെയാണ് വേണ്ടത്. അവനവന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ അവർക്ക് മറക്കാതെ നടക്കുമ്പോ ടൈറ്റായ ചുരിദാറും ടൈറ്റായ പർദ്ദയൊക്കെ ഇട്ട് ശരീരം ഇങ്ങനെ കാണിച്ചിട്ട് നാട്ടുകാർക്ക് കാണിച്ച് നടക്കുമ്പോ ഗൈറത്ത് വേണം. പുരുഷന് ഇനി ആണെന്ന് പറഞ്ഞ് നടക്കരുത്, വേറെ എന്തെങ്കിലും പറഞ്ഞോ. എത്ര പുരുഷന്മാരാണുള്ളത് ഈ നാട്ടിലോട്ടൊക്കെ അരിഞ്ഞടക്കുന്ന പെണ്ണുങ്ങൾ? നാഥനില്ലാത്ത പെണ്ണുങ്ങളാണോ? ഇവർക്ക് നാണുങ്ങളില്ലേ? ഇവളൊക്കെ പോറ്റ് നാണില്ലേ? വീട്ടിൽ ഉപ്പയും ആങ്ങളയും ഭർത്താവൊക്കെ ആയിട്ട് എന്തിനാണ് വിശിപ്പിച്ച് നടക്കുന്നത്? ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ നാട്ടിൽ അരിഞ്ഞടക്കുമ്പോൾ ആണോ എന്ന് പറയാൻ പോലാണ് ആണുങ്ങളെ അവരടക്കേണ്ടത്. ആണാണ്, ആണാണായില്ലെങ്കിൽ പെണ്ണാണാവും. എന്താ പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? പെണ്ണുങ്ങളും പെണ്ണ് പെണ്ണിന്റെ അള്ളാഹു പെണ്ണിന് പറഞ്ഞ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചടക്കാത്തതുകൊണ്ടാണ് അവളെ നോക്കുന്ന ആണാണാത്തോണ്ട്. അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരെ. അർ-റിജാലു ഖവ്വാമുൻ അലന്നിസാ ബിമാ ഫദ്ദല അല്ലാഹു ബഅദ്ദഹും അലാ ബഅദ്ദി وبما انفقوا من اموالهم فالصالحات قانتات حافظات للغيب بما حفظ الله الرجال قوامون على النساء പുരുഷന്മാർ സ്ത്രീകൾക്ക് മുകളിൽ അധികാരമുള്ളവരാണ്. അല്ലാഹു പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും ശ്രേഷ്ഠത കൊടുത്തതിനാണ്, അല്ലാഹു തന്ന ശ്രേഷ്ഠതയാണ്. അതുപോലെ അവരവരുടെ സമ്പത്ത് ചെലവഴിച്ചതിനാണ്. അപ്പൊ പെണ്ണിനെ നോക്കുന്നതാണ്, അവൾ അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞതുപോലെ നടത്തിക്കണം, അതിന് പറ്റണം. അവന് കീഴിലുള്ള പെണ്ണാണെങ്കിൽ അവ കീഴിലില്ലാത്ത ആളുകളുണ്ടാവും. ഇപ്പൊ ഉമ്മാനെ പോലെ നമുക്ക് പിന്നെ ചെലവിന് കൊടുക്കാനൊന്നും നമുക്ക് പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ ചെലവിന് കൊടുക്കാത്ത സ്ത്രീകളുണ്ടാവും. അവിടെ ഉപദേശിക്കാനേ പറ്റുള്ളൂ, ഉപദേശിക്കണം. നമ്മൾ വലിയ പ്രായമുള്ള വലിയ വലിയ സ്ത്രീകൾ, നമുക്ക് അടക്കാൻ പറ്റാത്ത സ്ത്രീകൾ, അവരൊക്കെ നമുക്ക് അടിച്ചുകൊടുക്കാൻ പറ്റും ഇല്ലല്ലോ. അവിടെ ഉപദേശിക്കുക. അതല്ലാത്തതുണ്ടാവും അവന്റെ കീഴിലുള്ള ഭാര്യമാർ, അമ്മക്കൾ, അവൻ പോറ്റുന്ന പെങ്ങന്മാർ, ഇവരൊക്കെ പറഞ്ഞനുസരിപ്പിക്കൽ പുരുഷന്റെ ബാധ്യതയാണ്. അനുസരിക്കുന്നില്ല, അഥവാ പഠിപ്പിക്കണം, ചിലപ്പോ അടിക്കേണ്ടി വരും. ഖൈറു മുബരിഹിന്, പരിക്ക് പറ്റാത്ത, ആരോഗ്യസ്ഥിതി കേടുവരുത്താത്ത ജാതി അടി അടിച്ചിട്ട് ശരിയാക്കേണ്ടത് ചിലപ്പോ. എപ്പോഴും സൈക്കോളജി പറഞ്ഞ് നടന്നാൽ ശരിയാവില്ല, ചില സമയത്ത് അഥവ് പഠിപ്പിക്കേണ്ടി വരും. അപ്പൊ അത് പുരുഷന്റെ ബാധ്യതയാണ്. അഗീറത്ത് നമുക്ക് വേണം, രോഷം. നിങ്ങൾക്കറിയുമോ അഗീറത്ത് ഏറ്റവും അധികമുള്ളത് ആർക്കാണ്? റബ്ബിനാണ്, അല്ലാഹുവിനാണ്. ഒരടി മതി വിചരിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ വിചാരം നടന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? നമ്മുടെ ഭാര്യയോ പെങ്ങളോ പെൺമക്കളോ അല്ലാഹു കാത്തിരിച്ചു മാറാകട്ടെ എന്ത് തോന്നി? ആ രോഷമുണ്ടല്ലോ, അത് നമ്മൾ വിചാരിച്ചിൽ ഏർപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ആർക്കാണ്? അല്ലാഹുവിനാണ്. അള്ളാഹുവിന്റെ ഗൈറത്ത് പടപ്പുകളുടെ ഗൈറത്ത് പോലെയല്ല, അവന്റെ ജലാലത്തിനും ആളമത്തിനും യോജിച്ച ഗൈറത്താണ്, രോഷമാണ്. അപ്പൊ അങ്ങനെയുള്ള പാപമാണ് വ്യഭിചാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യദ്മൻ ലീ മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹു ജന്ന. ആരാണ് എനിക്ക് ഉറപ്പ് തരുന്നത് രണ്ട് താടിയലുകൾക്കിടയിലുള്ളതിനെ കുറിച്ചും അഥവാ നാവിനെ കുറിച്ചും, രണ്ട് കാലുകൾക്കിടയിലുള്ളതിനെ കുറിച്ചും അഥവാ ലൈംഗിക അവയവത്തെ കുറിച്ചും എനിക്ക് ഉറപ്പു തരുന്നത് അവനതിനെ സൂക്ഷിച്ചു കൊള്ളാമെന്ന്, ഞാൻ അവന് ഉറപ്പു കൊടുക്കാം, ഞാൻ ജാമ്യക്കാരനാണ്, അവന് സ്വർഗമുണ്ട്. നമുക്ക് അപ്പോലെ ലൈംഗിക വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അള്ളാഹു വെറുക്കുന്നത് നമ്മളും വെറുത്താലല്ലാതെ, അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് ഉണ്ടെങ്കിലല്ലാതെ, അതിലെ പാളിച്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം, കൈയിന്റെ വ്യഭിചാരമാണ് സ്പർശനം, കാലിന്റെ വ്യഭിചാരമാണ് അതിലേക്ക് നടന്നു പോവുക, കാതിന്റെ വ്യഭിചാരമാണ് അതിലേക്ക് നയിക്കുന്ന സംസാരങ്ങൾ കേൾക്കുക. ഇങ്ങനെ ഓരോന്നിനും സിനയുടെ നസീബുണ്ട്. വൽഫർജു യുസദ്ദിഖുഹു ഔ യുകദ്ദിബ്, അവസാനം ഫർജാണ് പൂർത്തിയാക്കുക, ലൈംഗിക അവയവം. അപ്പോ കണ്ണിനാദ്യം സൂക്ഷിക്കുക, ബാക്കിയുള്ള അവയവങ്ങളെ സൂക്ഷിക്കുക, എന്നാലേ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ സീന വ്യഭിചാരം, അത് എല്ലാ വ്യഭിചാരവും ഒരുപോലെയല്ല. വ്യഭിചാരം അസ്ല, എല്ലാ വ്യഭിചാരവും മോശമാണ്, ചിലത് ചിലതിനേക്കാൾ വളരെ മോശമാണ്. സ്വവർഗരതി, അത് വ്യഭിചാരത്തെക്കാൾ മോശമാണ്. കാരണം അതുപോലെയുള്ള അജാബ് ഷിർക്കിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അജാബാണ്, തെറ്റാണത്. ഷിർക്കിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു, ഷിർക്കിന്റെ വക്കീലാണെന്നുള്ളത്, അതിലേക്ക് ചാടും, അതിലേക്ക് ചാടും. കാഫിറായി ചത്തുവും. ഇങ്ങനെയുള്ള പാപങ്ങളിൽ ആയിട്ടുള്ള ആളുകൾ അള്ളാഹു തൗബക്ക് പിന്നീട് തൗഫീഖ് നൽകിയിട്ടില്ലെങ്കിൽ, അള്ളാഹു അതുപോലെ ഒരു കൗമിനെ, ആ തെറ്റ് ചെയ്ത കൗമിനെ നശിപ്പിച്ചതുപോലെ ഒരു കൗമിനെ നശിപ്പിച്ചിട്ടില്ല. സ്വർഗരതിയിലെ ആളുകളെ അള്ളാഹു റബ്ബുൽ ആലമീൻ ആ നാട്ടുകാരെ, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാട്ടുകാരെ ഒന്നാം മുകളിലേക്ക് ഉയർത്തി. എത്രത്തോളം പല അസറുകളിലും വന്നിട്ടുണ്ട്, എന്നിട്ട് അവരുടെ നാട്ടിലെ അവരുടെ വീട്ടിൽ പട്ടികളും ഒക്കെ ഉണ്ടാവില്ല, അവരുടെ ഗ്രാമത്തിൽ അതിന്റെ ശബ്ദം ആകാശത്തിൽ മലയാളിക്കത്തിൽ കിട്ടുന്ന മുകളിലേക്ക് എടുത്തുണ്ട്, എന്നിട്ട് തലമറിച്ച് അവരെ താഴേക്ക് ഇട്ടു, എന്നിട്ട് അവർക്ക് മുകളിൽ അള്ളാഹു കല്ലിന്റെ മഴ വർഷിപ്പിച്ചു. എത്ര അതുപോലെ താജാവ് അള്ളാഹു ഒരു കൗമിനെയും ശിക്ഷിച്ചിട്ടില്ല. അള്ളാഹു അതിനെ അൽ ഫാഹിഷ എന്ന് വിളിച്ചിട്ടുണ്ട്. വ്യഭിചാരിച്ച വെറും ഫാഹിഷനെ വിളിച്ചിട്ടില്ല, അലിഫ്ലാമ് ചേർത്തിട്ടില്ല, സ്വവർഗരതി വിളിച്ചെന്താണ് അൽ ഫാഹിഷ, ആവൃത്തി കേട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ വിളിച്ചു. അത് ഏറ്റവും മ്ലേച്ഛമാണ്, അവരുടെ കുലൂബ് ഏറ്റവും മോശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും കൊല്ലാൻ പറഞ്ഞു. ആരാണ് ചെയ്തത്? അതിന് വിധേയനായതാരാണ്? രണ്ടിനെയും കൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഇബ്നു ഖയ്യിം പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് മഫ്ഊലിനെ കൊല്ലുന്നത്? ചെയ്യപ്പെട്ടവനെ കൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അതിന് വിധേയനായവൻ പിന്നെ നന്നാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇവരും പിന്നീട് ഇതിന്റെ ആളായി മാറുമെന്നാണ് അല്ലാഹു തൗബക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് പൊതുവെ സംഭവിക്കാറ്. പൊതുവെ എത്ര ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടി സ്വർഗത്തിൽ പോകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും എന്താണ് ഇസ്ലാമിന്റെ അസലാണല്ലോ, ഒരാൾ ചെയ്ത തെറ്റ് വേറൊരാൾ വഹിക്കേണ്ടി വരികയില്ല, അത് അസലാണ്, അടിസ്ഥാനപരമായ ഒരു നിയമമാണ് എന്ന് പറഞ്ഞാൽ ഈ ഹദീസിന്റെ അർത്ഥം എന്താ, ഉമ്മയുപ്പി ചെയ്തതിന് കുട്ടി ശിക്ഷിക്കപ്പെടും എന്നല്ല, മറിച്ച് പൊതുവെ അങ്ങനെ ജനിച്ചവൻ എന്ത് ആകാൻ സാധ്യതയുള്ളൂ, നരകത്തിലേക്ക് പോകുന്ന അമലെ അവനടുത്ത് വരാൻ സാധ്യതയുള്ളൂ. കാരണം ഹബീസായ നുത്ഫയിൽ, മോശമായ നുത്ഫയിൽ നിന്നാണ് അവൻ ഉണ്ടായിട്ടുള്ളത്. ഉപ്പയിലേക്ക് ചേർത്ത് കുടിക്കില്ല. വ്യഭിചരിച്ചവൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാൻ നോട്ടിക്കും. വ്യഭിചാരി ആരാണ് എന്ന്, ആരാണ് ഇതിന്റെ ഇതിനുണ്ടാക്കിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാൻ നോട്ടിക്കും എന്നാണ് അവനിലേക്ക് ചേർത്ത് കുടിക്കപ്പെടുകയില്ല. ഇവനെ പിതാക്കളില്ല ഗണത്തിനാണ് കൂട്ടുക. നസബ് തകർന്നിരിക്കുന്നു. നസബ് എന്ന് പറഞ്ഞാൽ കുടുംബ പരമ്പരയാകെ തകർന്നിരിക്കുന്നു. അതാണ് വ്യഭിചാരത്തിന്റെ വളരെ മോശമായ അവസ്ഥയാണ്, നസബ് തകർന്നു പോകും. അതുപോലെ തന്നെയാണ് സ്വവർഗരതിയിൽപ്പെട്ടവൻ പൊതുവെ രണ്ടിനെയും കൊല്ലാം. സഹാബത്തിൽ ആർക്കും ഒരഭിപ്രായ വ്യത്യാസമില്ല, അത് വിവാഹിതനാണെങ്കിലും ശരി അവിവാഹിതനാണെങ്കിലും ശരി, വ്യഭിചാരം വിവാഹിതനെ മാത്രമേ കൊല്ലുള്ളൂ, അല്ലാത്തവനെ കൊല്ലുകയില്ല, അടിക്കും നാട് കെട്ടുകയാണ് ചെയ്യുക. പക്ഷെ സ്വവർഗരതിയാണോ വിവാഹിതനാണെങ്കിലും അവിവാഹിതനാണെങ്കിലും ഇസ്ലാമിക ഗവൺമെന്റ് രണ്ടിനെയും കൊന്നാളെ എങ്ങനെ കൊല്ലണമെന്നാണ് സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസം. ചില സഹാബത്ത് പറഞ്ഞു കത്തിക്കണം, എന്താണ് പറഞ്ഞത്, കത്തിച്ചു കൊല്ലണം. ചില സഹാബത്ത് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല ലൂത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമിനെ ശിക്ഷിച്ചതുപോലെ ശിക്ഷിക്കണം. സമാനമായി ഉയരമുള്ള ഒരു പർവ്വതത്തിന് മുകളിലോ കെട്ടിടത്തിന് മുകളിലോ കൊണ്ടുപോയിട്ട് താഴെക്കിട്ട് കൊല്ലണം. അപ്പൊ അങ്ങനെ അതാണ് സഹാബത്തിനുള്ള അഭിപ്രായ വ്യത്യാസം, ഇതാണുള്ളത്. എങ്ങനെ കൊല്ലണം, കൊല്ലണം എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം. ആര്, നമ്മളല്ല, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന നാടുകളിൽ ഉള്ള ശിക്ഷാവിധിയുടെ കാര്യമായി പറഞ്ഞത്, അള്ളാഹു ഏർപ്പെടുത്തിയ ശിക്ഷയാണ്. ആരെങ്കിലും കുറിച്ച് ഇതുപോലുള്ള തെറ്റുകളുടെ ആചാര ശിക്ഷ നടപ്പാക്കാൻ പാടില്ലാത്തതാണ്. വലിയ ഭരണാധികാരിക്ക് മാത്രം അധികാരപ്പെട്ട സംഗതിയാണ്. ദുരൂപകളിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, അതിൽ പെട്ടുപോയിട്ടുള്ള ആളുകൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയാണ് വേണ്ടത്. അവർ ദുനിയാവിലെ അയാൾ പോയി ഭരണാധികാരിയോട് പോയി എന്നെ ശിക്ഷിക്കണം എന്ന് പറയണമെന്നില്ല, മറിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്യാനാണ് അഫ്ദൽ. കാരണം ഇതുപോലുള്ള തെറ്റുകൾ ജനങ്ങൾ അറിയാനേ പാടില്ല, ജനങ്ങൾ അറിയാനേ പാടില്ല. തെറ്റുകൾ ഇങ്ങനെ അറിയുന്നത് നല്ലതാണ്. നമ്മൾ വിചാരണ പല ആളുകളുടെ വിചാരം അറിയാണ്, പത്രക്കാർ നടത്തുന്ന മഹത്തായ പ്രവർത്തനം അതാണല്ലോ, ചാനലുകൾ നടത്തുന്ന വളരെ മഹത്തായ പ്രവർത്തനം എന്താ, ഓരോ സ്ഥലത്ത് തോന്നിയ വാസം നമ്മൾ ജനങ്ങൾ ഒന്നാകെ അറിയിക്കുക, ഫാഹിഷത്ത് പ്രചരിപ്പിക്കുക. ഇന്നൽ ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷത്തു ഫിൽ ലദീന ആമനൂ, ഫാഹിഷത്ത് മുഅ്മിനുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ അല്ലാഹു തആലയെ ശിക്ഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫാഹിഷത്തിന്റെ വാർത്ത നമുക്കറിയാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമോ ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അതുപോലുള്ള വാർത്തകളെ നമ്മളിങ്ങനെ തെരഞ്ഞുപിടിച്ച് നോക്കുമല്ലോ, നിഫാഖാണ്, കാവട്ടിയാണ്, കൽബിന് നിഫാഖുണ്ടെന്നുള്ള അടയാളം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു പത്രം ഇങ്ങനെ കുറിച്ച് നോക്കുമ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും വാർത്ത ഉണ്ടാൽ അങ്ങോട്ടേക്ക് നേരെ കയ്യും കണ്ണൊക്കെ ആളുകളുടെ അടുത്ത് പോകും. എന്നിട്ട് നമുക്ക് വായിച്ചു നോക്കണം എവിടെയാണ് നടന്നത്, എങ്ങനെയാണ് സംഭവം, എന്തെങ്കിലും പെൺപാണിപ്പോ വ്യഭിചാരം അശ്ലീലങ്ങൾ, അതാണ് ഇത് നിറച്ചു അതാണ് കാണുന്നത്. പത്രത്തിൽ മുഴുവൻ ചാനലിൽ മുഴുവൻ അതാണ് കാണുന്നത്. ഈ വാർത്തകൾ അറിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഭയതുണ്ടായത്? നമ്മുടെ കൽബ് കിടക്കയിട്ടുണ്ട്, കൽബ് കേടുകൊണ്ടിരിക്കും. അതിനെ കുറിച്ചുള്ള ചിന്തകൾ അവിടെ കിടക്കുന്നുണ്ട്. കൽബിനെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിച്ചിട്ടുള്ളത്? കൽബിനെ കുറിച്ച് നമ്മൾ എന്താണ് വിചാരിച്ചിട്ടുള്ളത്? കൽബിനെ കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടില്ല. അതിൽ പലതും ഇങ്ങനെ പാത്രത്തിലിട്ടതുപോലെ കിടക്കുന്നുണ്ട് അടിയിൽ. എപ്പോഴാണ് പുറത്തേക്ക് വരിക പറയാൻ കഴിയില്ല. ചിലപ്പോ മരണ സമയത്തെ ഞാൻ. അതുകൊണ്ട് കുലൂബ് അത് നന്നായി സൂക്ഷിക്കലാണ് ഏറ്റവും വലിയ രക്ഷാമാർഗം. അല്ലാഹു നമ്മെ കാത്തിരിക്കട്ടെ. അല്ല ഇന്ന ഫിൽ ജസദി മുഖ ഇദ സലഹ സലഹ ജസദു കുല്ലു വഇദ ഫസദ ഫസദ ജസദു കുല്ലു അല വഹിയ ഖൽബ്. ഇതുപോലുള്ള ദുനൂബുകൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അതിനുള്ള മാർഗം, അതിലേക്ക് എത്തുന്ന വഴികൾ അടച്ചു കളയുക എന്നതാണ്. കണ്ണുകൾ നിയന്ത്രിക്കുക, സ്ത്രീകളെ നോക്കാതിരിക്കുക. കണ്ടുപോയാൽ കണ്ണുകൾ താഴ്ത്തി. സ്ത്രീകളെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ അതിനേക്കാളും അപകടമുള്ളതാണ് മീശ പൊടിച്ചിട്ടുള്ള എന്നാൽ താടി വന്നിട്ടില്ലാത്ത ഭംഗിയുള്ള കുട്ടികൾ. അമ്രത് മുർജാൻ എന്നൊക്കെയാണ് അറബിയിൽ പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്, ഇമാം അന്നവവി പോലെയുള്ള പല മഹാന്മാരും അവരെ നോക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആസ്വദിച്ച് നോക്കാൻ പാടില്ല, വെറുതെ നോക്കാൻ പാടില്ല, വെറുതെ നോക്കാൻ പാടില്ല. സ്ത്രീകളെ കാണുമില്ല അപകടങ്ങൾ. കാരണം സ്ത്രീകളെ നോക്കുക എന്നുള്ളത് പലപ്പോഴും അത് മോശമായ ആമിലേക്ക് എത്താൻ പല തടസ്സങ്ങളുണ്ടാവും. ഇതങ്ങനല്ല, ചിലപ്പോൾ തടസ്സങ്ങൾ കുറവായി. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ വൃത്തികേടുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാണ്. സലഫുകൾ പാപങ്ങളെ പേടിച്ചത് എന്തിനാണ്? പാപത്തെ പേടിച്ചിട്ടല്ല. ഇത് അവസാനം എന്നെ കുഫറിലേക്ക് എത്തിക്കുമോ എന്ന് പേടിച്ചിട്ടാണ്. ഇതുപോലുള്ള ദുരൂപുകൾ നമ്മൾ അന്ത്യം മോശമാക്കിയേക്കും. കുഫറിലേക്കും ശിർക്കിലേക്കും നമ്മെ കൊണ്ടുപോയേക്കും. പല മുഫസ്സറുകളും ഫിറഔൻ അവന്റെ ഖൗമിനെ പിഴപ്പിച്ചിട്ടുണ്ട്. അവനെ ഇലാഹാക്കി അവസാനം ഈ ഭൂമിയിൽ തന്നെ നശിപ്പിക്കപ്പെട്ടു. പരലോകത്തെ ഒരു നരകത്തിനാണ്. അതിനെക്കുറിച്ച് പറഞ്ഞത് ഫസ്തഖഫ ഖൗമഹു വഅതാഉ ഇന്നഹും കാനു ഖൗമം ഫാസിഖീൻ. ഫിറഔനെ അവർ അനുസരിച്ചു, എന്നിട്ട് അല്ലാഹു പറഞ്ഞു അവർ ഫാസിഖുകളായിരുന്നു. വൃത്തികേടിന്റെ ആളുകൾ, തോന്നിവാസത്തിന്റെ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ കുഫറിനോട് ഏറ്റവും അടുത്തിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു മുഅ്മിനുകളെ കുറിച്ച്, അല്ലാഹു പറഞ്ഞു അവനാണ് നിങ്ങൾക്ക് ഹബ്ബബ ഇലൈക്കും ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കും കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. കുഫറിനോട് ചേർത്തിട്ടാണ് അല്ലാഹു ഫിസ്ഖും ഇസ്യാനും പറഞ്ഞിട്ടുള്ളത്. ഒരുവൻ ഫാസിഖാവുക, വൃത്തികെട്ടവനാവുക, വ്യഭിചാരത്തിന്റെ സ്വർഗരതിയുടെ ഒക്കെ ആളായി മാറുക എന്നത് അവൻ കുഫറിനോട് ഏറ്റവും അടുത്തിട്ടാണുള്ളത്. കുഫറിന്റെ വാതിലിലാണ് അവൻ എത്തിയിട്ടുള്ളത്. മുഅ്മിനുകൾ അവരുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അങ്ങനെയുള്ള പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ നോക്കുക. വേഗം വിവാഹം ചെയ്യുക, അത് ഇതുപോലുള്ള തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ആൺകുട്ടികളെയും കുട്ടികളെയും വേഗം വേഗം വിവാഹം ചെയ്ത് അയക്കുക എന്നത്. അതുപോലെ സ്ത്രീകൾ അവരുടെ വേഷവിധാനം സൂക്ഷിക്കുക, അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക. ആണും പെണ്ണും ഇടകലരുന്ന പഠനം, ജോലി പോലെയുള്ള കാര്യങ്ങൾ റബ്ബിന് വേണ്ടി ഉപേക്ഷിക്കുക. റബ്ബ് അതിനേക്കാളും ഹൈറായത് നമുക്ക് പകരം തരും. അതുപോലെ തന്നെയാണ് ശുഗലുകളിൽ ഏർപ്പെടുക, വെറുതെ ഇരിക്കാതിരിക്കുക. ദുനിയാ അവിടെ തീങ്കിലോ എന്തെങ്കിലും ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ നോക്കുക എന്നത്. വെറുതെ ഇരിക്കുക എന്നുള്ളത് അവന്റെ കാലത്ത് ശൈത്താനെപ്പോഴും പണിയെടുക്കുന്ന സ്ഥലമായിരിക്കും. അത് പാടില്ലാത്ത സാലിഹികളായ മനുഷ്യന്മാരെ കൂട്ടുകൂടുക, ഫാസിഖുകളോട് കൂട്ടുകൂടാതിരിക്കുക. വൃത്തികെട്ട ആളുകൾ, ഷർറിന്റെ പുതിയ പുതിയ ഏത് ഷർറാണ്, പുതിയ ഏത് ഹറാമാണുള്ളത് എന്ന് എനിക്ക് കാണിച്ചു തരുന്ന ചങ്ങന്മാരുണ്ടാവും. എന്താണ് പുതിയ ഹറാം, എന്താണുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അകറ്റാനുള്ളത് പുതിയത് എന്താണുള്ളത്? അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ടാവും. അവൻ ശത്രുവാണ്, സുഹൃത്തല്ല. അങ്ങനെയുള്ളവൻ ശത്രുവാണ്, എന്റെ സുഹൃത്തല്ലിരിക്കണം, നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ആളുകളുമായി കൂട്ടുകൂടാതിരിക്കുക, ഹൈറിലേക്ക് വരിക, ഹൈറിലേക്ക് വരിക. നമ്മുടെ അന്ത്യം മോശമായി പോകും. എന്തായാലും ശരി, എത്ര കളിച്ചു നടന്നവനോ അവസാനം കുടുംബമായിട്ടൊക്കെ ജീവിക്കാൻ ഒരാഗ്രഹം തോന്നും ഒരു കാലത്ത്. അപ്പോഴായിരിക്കും ഇതൊക്കെ അവനെ തിരിച്ചടിക്കുക. എത്രത്തോളം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വ്യഭിചാരം എന്താണ്? കടം കൊടുത്തതുപോലെയാണ് വ്യഭിചാരം, കടം കൊടുത്തതുപോലെയാണ്. നീ പോയി അപ്പുറത്ത് വ്യഭിചരിച്ചാൽ നിന്റെ വീട്ടിൽ വ്യഭിചാരം നടക്കുന്നുണ്ടാവും. നിന്റെ വീട്ടിലെ ചുമരെങ്കിലും വ്യഭിചരിക്കുന്നതാണ് ഇമാം ഷാഫിഈ പറഞ്ഞത്. നിന്റെ വീട്ടിലെ ചുമരെങ്കിലും അതൊരു പ്രയോഗമാണ്. അപ്പൊ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞതുപോലെ അദ്ദേഹം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ എനിക്ക് വ്യഭിചരിക്കാൻ അനുമതി തരണം, ജിന എന്നെ അനുവദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതർബാലി ഉമ്മിക്ക്, എന്റെ ഉമ്മ വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നു? പറയില്ല. വന്നാസു ലാ യർദൗനഹു ലി ഉമ്മഹാതിഹി, ജനങ്ങളും അങ്ങനെ തന്നെയാണല്ലോ, അവരുമാര് വിചരിക്കുന്നവർക്ക് ഇഷ്ടം. എന്നിട്ട് ഓരോന്നിനും സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ മകൾക്ക് മകളെ വിചരിക്കുന്ന ഇഷ്ടപ്പെടുമോ? ഇപ്പങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഓരോന്നിനായാലില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുപോലെ തന്നെയാണ് ജനങ്ങൾ, അവരുടെ പെങ്ങന്മാർ വിചരിക്കുന്നവർക്ക് ഇഷ്ടമല്ല, അവരുടെ ഉമ്മാർ വിചരിക്കുന്നവർക്ക് ഇഷ്ടമല്ല, അവരുടെ പെൺമക്കൾ വിചരിക്കുന്നവർ തൃപ്തിപ്പെടുകയില്ല ഒരിക്കലും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹ വതഹിർ ഖൽബഹ വഹസ്സിൻ ഫർജഹ, അല്ലാഹുവേ ഇദ്ദേഹത്തിന്റെ വീട് പാപങ്ങൾ നീ പുറത്തു കൊടുക്കണം, പിന്നെ കൽബ് നീ ശുദ്ധീകരിക്കണം, കൽബിന്റെ തഹാറ അതാണ് നമ്മൾ ഇതിൽ നിന്ന് രക്ഷിക്കുള്ളൂ. അല്ലാത്ത രക്ഷിക്കും വ്യഭിചാരിയുടെ സ്വവർഗരനിക്കാരന്റെ ഖബീസ വൃത്തികെട്ട, അത് അവർ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗം, ലൂത്തിനെയും കൂട്ടരെയും കുറിച്ച് പറഞ്ഞത് അവർ പരിഹസിച്ചിട്ട് പറഞ്ഞതാണ്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, പരിഹസിച്ചാലും അത് ഹഖാണ്, അവർ അറിയാതെ സ്വയം സമ്മതിക്കുകയാണ്, അവർ ഹബീസുകളാണ്, വൃത്തികെട്ടവരാണ്. അവർ ലൂത്ത് നബിയെയും കൂട്ടരെയും കുറിച്ച് പറഞ്ഞു, ഇന്നഹും ഉനാസുൻ യതതഹറൂൻ, അവർ കുറച്ച് ശുദ്ധിയുടെ ആളുകളാണ് എന്ന്, അവർ കുറച്ച് വൃത്തിയുടെ ആളുകളാണ്, അവർ സ്വയം സമ്മതിക്കുകയാണ്, അവർ ഹബീസുകളാണ്, വൃത്തികെട്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ കുലൂബ് ശുദ്ധിയുള്ളതായിരിക്കുക, ശുദ്ധിയുള്ള കൽബ് ഒരിക്കലും മ്ലേച്ഛമായ കാര്യങ്ങളുടെ അടുത്തേക്ക് അവന്റെ കൽബ് ചെല്ലുകയില്ല. ഈച്ചെങ്ങോട്ടാണ് ചെല്ലുക? മാലിന്യത്തിന്റെ അടുത്തേക്ക്. നല്ല കൽബാണോ നിന്റെ കൽബ്? നീ ഒരിക്കലും വൃത്തികേടുകൾ തൃപ്തിപ്പെടുകയില്ല. നീ ചെയ്യലും പോലെ അത് ഇഷ്ടപ്പെടുന്നില്ല, ആ മക്കാമിലേക്ക് എത്തിയാലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു പറഞ്ഞു, കുല്ലു യഅമലു അലാ ശാകിലതിഹി, ഓരോരുത്തരും അവന് യോജിച്ച പണിയാണ് എടുക്കുക. അവ നമ്മുടെ കൽബ് മോശമായതാണോ ഇഷ്ടപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കൽബ് വളരെ നിലവാരം കുറഞ്ഞതാണ്, വളരെ മോശമായ. اللهم طهر قلبه وحسن فرجه، اللهم اغفر ذنبه وطهر قلبه وحسن فرجه، الله يرضى عليك يا ولد നീ സൂക്ഷിക്കണം. അത് അതിനെ ഹസ്ന അത് സൂക്ഷിക്കാനുള്ള തൗഫീഖ് നീ അവന് കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ആ ചെറുപ്പം അദ്ദേഹം പിന്നെ അങ്ങനെയുള്ളതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, എന്നാണ് മോശമായ കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. والله في آية قرين والذين هم لفروجهم حافظون لا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون بارئ برث بندما حديم قرماء الله الله أنه يتشكر لا بندما أن لا تتتيري بوقنا من أوران أدرق بإنة الله إمام الشافعي മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റഹിമഹുല്ലാ ഈ ആയത്ത് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ആയത്തിൽ തെളിവുണ്ട് അൽ ഇസ്തിംന, അത് ഹറാമാണ് എന്നത്. ഇസ്തിംന എന്നാൽ സ്വയംഭോഗം എന്നാണ് അതിനർത്ഥം. ഒരുവൻ സ്വന്തമായി അവന്റെ ലൈംഗിക വികാരത്തിൽ തിരുത്തലെ നാഖിഹുലിയത് എന്ന് അറബിയിൽ പറയാറുണ്ട്. അങ്ങനെ ആളെ കുറിച്ച് നാഖിഹുലിയത് സ്വന്തം കയ്യിനെ നിക്കാഹ് ചെയ്തതാണ് എന്ന് അറബിയിൽ പറയാറുണ്ട്. വളരെ മ്ലേച്ഛമായ മോശമായ ഒരു കാര്യമാണ് ഈ ഖുർആനിലെ ഈ ആയത്തുകൊണ്ട് നസ് വന്നിട്ടുള്ള കാര്യം, അത് ഹറാമാണ് എന്നതിന്. കാരണം ഇതല്ലാത്തത് ആര് തേടി പോകുന്നു? അവരാണ് അതിരുവിട്ടിട്ടുള്ള ആളുകൾ. അങ്ങനെ എനിക്ക് എത്ര കാലം വേണമെങ്കിൽ ജീവിക്കാം, മരിക്കുന്നവരെ സ്വയംഭവം ജീവിച്ചവർ ഇതിനൊക്കെ കല്യാണം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ സഹോദരങ്ങളെ ഹറാമ് ചെയ്തിട്ട് എത്ര മണി മുന്നോട്ട് പോകും. അതാണ് ചില ആളുകൾ അവരുടെ വീട്ടിലെ ചെറുപ്പക്കാർക്ക് തൃപ്തിപ്പെടുന്നെന്ന് തോന്നുന്നു. കല്യാണം ഇതെല്ലാം കഴിക്കില്ലല്ലോ, അവൻ പ്രേമിച്ചു നടന്നാലോ പ്രശ്നമൊന്നുമില്ല. അത് കുട്ടികളാവുമ്പോ അങ്ങനെ പലപ്പോഴും വ്യഭിചരിച്ചു കേട്ടാലും ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. അവനിങ്ങനെ സ്വയംഭോഗം ചെയ്യുന്നു കേട്ടാൽ കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് ദുനിയാവില്ല പല സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായാലും കുറെ കാലം സമ്പാദിച്ച സർവ്വ പശുക്കളെ പോലെ ആ മകള് സമ്പാദിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ കിട്ടിയാൽ മതി പെണ്ണിട്ട് എന്നാണ് പല മുതിർന്ന ആളുകളും ഇപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്. വളരെ മോശമായ കാര്യമാണത്, ഹറാമാണ്, ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ല, തൂർത്തികെട്ട കാര്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി ഒരാള് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപം അതിനൊരു താരിഹ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പാപം? മഹാകഫി സദ്രിക, നിന്റെ കൽബിൽ ഒരു ചൊറിച്ചിൽ ഉണ്ടാക്കുന്ന കാര്യമാണ് പാപം. ചെയ്യുമ്പോ എനിക്കൊരു തൃപ്തി, നല്ല കൽബാണ് എന്റെ എന്റെ കൽബിൽ ഒരിക്കലും അത് അതിനോടൊരു തൃപ്തില്ല. നീ അത് ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങൾ അറിയുന്നത് ഒരിക്കലും നീ ഇഷ്ടപ്പെടുകയില്ല. അതാണ് ഈ പാപം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നല്ല കൽബ് ഏതൊരു മുസ്ലിമാണ് അവൻ സ്വയം പോകാൻ മനസ്സിൽ ഇഷ്ടപ്പെടുകയില്ല. ആരാണ് മറ്റുള്ളവർ ഞാൻ ഇത് ചെയ്യുക എന്ന് അറിയാൻ ഇഷ്ടപ്പെടുക? അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഖൈറിന്റെ ആളുകളാക്കി നമ്മൾ മാറ്റുമാറാകട്ടെ. വെളിവായതും രഹസ്യമായതുമായ എല്ലാ സാഹിശത്തുകളിൽ നിന്നും അല്ലാഹു ഈ പറയുന്നതിനെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر ذنوبنا وطهر قلوبنا وحصن فروجنا يا رب العالمين. اللهم انا نسالك الهدى والتقى والعفاف والغنى. اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها. وصلى الله وسلم على نبينا محمد. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.